2020 ഓഗസ്റ്റ് 11 ചൊവ്വാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് കൊമ്പും തുമ്പീം പങ്ക്തിയിൽ ഭാസിപാങ്ങിൽ എഴുതുന്നു. മഹാമാരിയിൽ പേമാരി. കൂനിന്മേൽ കുരുവെന്നും ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചെന്നുമെല്ലാം പറയുന്നതുപോലെ വിശേഷിപ്പിച്ചാൽ പോരാ കോവിഡ് മഹാമാരിക്കാലത്തെ ഈ പേമാരിയെ. ഇടവപ്പാതിയും മിഥുനവും കഴിഞ്ഞ് കർക്കടകത്തിൽ മാത്രം ആർത്തലച്ചു പെയ്യുന്ന മഴക്കാലം 3 വർഷവും കേരളത്തെ പിടിച്ചുമുക്കുമ്പോൾ തൃശൂരും പ്രളയഭീതിയിലാണ്. പോയ കാലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോലും തോളോട് തോൾ ചേർന്ന് കൂട്ടം കൂടി തമാശകൾ പറഞ്ഞ് ചിരിച്ചും കളിച്ചും ജനങ്ങൾ ദുഃഖത്തെ മറികടന്നെങ്കിൽ ഇപ്പോൾ കോവിഡ് പകരുമോ എന്ന ഭീതിയാണ് എങ്ങും. അപ്പോൾ 200 പേർ വീതം താമസിക്കുന്ന ജില്ലയിലെ ക്യാമ്പുകളിലെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. ഡാമുകളിൽ ജലനിരപ്പുയരുന്നു. മലയോര മേഖലകളും താഴ്ന്ന പ്രദേശങ്ങളും പ്രളയത്തിന്റെയും ഉരുൾപൊട്ടലിന്റെയും വക്കിൽ. വെള്ളാനിക്കരയിൽ 187.4 മില്ലിമീറ്റർ മഴയായിരുന്നു രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ആഴ്ചയും മഴയളവ് 184.9 മില്ലിമീറ്റർ എത്തിയിരുന്നു. ഉരുൾപൊട്ടലുണ്ടായ ഇടുക്കിയിൽ പീരുമേട്ടിൽ 185.5 മില്ലിമീറ്റർ ആയിരുന്നു മഴയളവ്. കൊടുങ്ങല്ലൂരിൽ പുഴയിലൂടെ ആനയുടെ ജഡം പോലും ഒഴുകിവന്നു. ജലനിരപ്പ് ക്രമീകരിക്കാൻ പെരിങ്ങൽകുത്ത് തുറന്ന് ചാലക്കുടി പുഴയിലേക്ക് വെള്ളമൊഴുക്കുന്നു. പൂമല ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. തമിഴ്നാട് ഷോളയാർ ഡാം പൂർണ്ണ സംഭരണശേഷിയിലായതോടെ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് വെള്ളം KSEB ഡാമായ കേരള ഷോളയാറിലേക്ക് ഒഴുക്കി. നാശനഷ്ടം കണക്കാക്കിയിട്ടില്ലെങ്കിലും കാറ്റും മഴയും മൂലം 2 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം. തകർച്ചയിലേക്ക് ബസ് ഹോട്ടൽ വ്യവസായങ്ങൾ. രോഗവ്യാപനം ഭയന്ന് ജനങ്ങൾ പൊതുഗതാഗതം ഉപേക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ തൃശൂർ ജില്ലയിലെ ഭൂരിഭാഗം ബസ്സുകളും ഓടുന്നില്ല. ബസ്സുടമകളും തൊഴിലാളികളും മറ്റ് ജീവിതമാർഗ്ഗങ്ങൾ തേടാൻ തുടങ്ങി. അതേസമയം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാവാതെ 40% ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചിട്ടു. ഇളവുകളുടെ ഭാഗമായി പകുതി സീറ്റുകളിൽ ഇരുന്ന് കഴിക്കാൻ അനുമതിയുണ്ടെങ്കിലും പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിൽ ആളെത്തുന്നില്ല. സംസ്ഥാനത്ത് കോവിഡ് ബാധിതർ കൂടുന്തോറും ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാനെത്തുന്നവരുടെ എണ്ണം കുറയുകയാണ്. പാഴ്സൽ മാത്രം നൽകിയിരുന്ന സമയത്തേക്കാൾ 10% കച്ചവടം മാത്രമാണ് കൂടിയത്. അതിന്റെ ഇരട്ടിയാണ് ദൈനംദിന ചെലവ്. ജീവനക്കാരുടെ ശമ്പളം, വാടക, വൈദ്യുതി ബില്ല് തുടങ്ങിയവ പോലും ഹോട്ടൽ ഉടമകൾക്ക് കണ്ടെത്താനാവുന്നില്ല. അതേസമയം വൻകിട ഹോട്ടലുകളും റിസോർട്ടുകളും ആകർഷകമായ നിരക്കിളവുകളിലൂടെയും പെയ്ഡ് ക്വാറന്റീൻ പാക്കേജുകളിലൂടെയും നഷ്ടം നികത്താനുള്ള ശ്രമത്തിലാണ്. പ്രവാസികളെ ലക്ഷ്യമിട്ടാണ് പ്രധാനമായും പാക്കേജുകൾ ഒരുക്കിയത്. സ്വന്തം വീടുകളിലോ സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്രങ്ങളിലോ താമസിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് ഇത്തരത്തിൽ ഹോട്ടലുകളിലേക്ക് പോകുന്നത്. റെസ്റ്റോറന്റ് സേവനങ്ങളും വൻകിട ഹോട്ടലുകൾ നൽകി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ചെറുകിട ഹോട്ടലുകൾക്ക് പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വർഷങ്ങളെടുത്തേക്കും. റോഡരികിലെ വാഹനങ്ങളിലും ഷെഡുകളിലുമായി ഭക്ഷണ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നത് ഹോട്ടൽ മേഖലയെ തളർത്തുന്നു എന്നതിലുപരി അനാരോഗ്യകരമായ ഭക്ഷണ സംസ്കാരത്തെ വളർത്തുന്നു എന്നാണ് ഹോട്ടൽ ഉടമകളുടെ പരാതി. വിവിധ മേഖലകളിൽ ജോലി ചെയ്തിരുന്നവർ ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഗുണനിലവാരമില്ലാത്ത അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് അനാരോഗ്യകരമായ സാഹചര്യത്തിൽ പാകം ചെയ്ത ഭക്ഷണം വില കുറച്ച് വിതരണം ചെയ്യുന്നത് ആരോഗ്യത്തിന് ഭീഷണിയാകുന്നുവെന്ന പരാതിയും ഉണ്ട്. സാമ്പത്തിക സാഹചര്യം മെച്ചപ്പെട്ടാൽ മാത്രമേ ഹോട്ടൽ മേഖലയുടെ ഭാവി പ്രവചിക്കാനാവൂ. കേന്ദ്രീകൃത അടുക്കള അടുത്തുതന്നെ നിലവിൽ വരുമെന്നാണ് ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സി ബിജുലാൽ വ്യക്തമാക്കുന്നത്. ആയുർവേദ സൂര്യന്റെ അസ്തമയം. 1000 പൂർണചന്ദ്രന്മാരെ കണ്ടു എന്നതിലല്ല, 6 പതിറ്റാണ്ടിലേറെക്കാലം 10,000 ചികിത്സയും മരുന്നും നൽകാനായതിലാണ് തന്റെ സംതൃപ്തി എന്ന് പറഞ്ഞ അഷ്ടവൈദ്യൻ ET നാരായണൻ മൂസ് കടന്നുപോയത് ഈ കർക്കടകത്തിലാണ്. കോവിഡ് കാലത്ത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആയുർവേദം അനിവാര്യമാണെന്ന ചിന്തയും സമീപനവും ലോകമെങ്ങും പ്രചരിക്കുന്ന കാലത്താണ് ഈ മഹാവൈദ്യന്റെ മടക്കം. ആ നഷ്ടം നികത്താനാവില്ല. രാജ്യമെങ്ങും ഖ്യാതി നേടിയ ചികിത്സാ പാരമ്പര്യം, ചികിത്സാവിധികളിലെ ശാസ്ത്രീയത, രോഗനിവാരണ സിദ്ധി, ആയുർവേദത്തിലെ പരമോന്നത അംഗീകാരമായ വൈദ്യരത്നം ബഹുമതി തൈക്കാട്ടില്ലം തേടിയെത്തിയതിന് കാരണങ്ങൾ ഏറെയുണ്ടായിരുന്നു. ബറോഡ മഹാരാജാവാണ് അഷ്ടവൈദ്യൻ ET നാരായണൻ മൂസിന് ബഹുമതി പ്രഖ്യാപിച്ചത്. സമ്മാനിച്ചത് ചക്രവർത്തിയുടെ പ്രതിപുരുഷനായ വൈസ്രോയി റീഡിംഗ് പ്രഭുവും. 1927 ജൂൺ 3 തൃശൂർ CMS ഹൈസ്കൂളിൽ വെച്ച് സമർപ്പിച്ച ആ പുരസ്കാരത്തിന്റെ ദീപപ്രഭ 101 ആവർത്തിച്ച് കർമ്മവഴികളിൽ പരത്തുകയായിരുന്നു മുത്തച്ഛന്റെ പേരുകാരനായ കൊച്ചുമകൻ ET നാരായണൻ മൂസ്. രോഗത്തെയല്ല, രോഗിയെയാണ് ചികിത്സിച്ചത് ഉണ്ടെന്ന് അടിവരയിട്ട ചികിത്സകൻ. പച്ചമരുന്നുകളും വനവിഭവങ്ങളും കിട്ടാത്തതും കർശന നിയമങ്ങളും ഔഷധ നിർമ്മാണത്തിന് വെല്ലുവിളിയാകുന്നുവെന്ന് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന ഔഷധ നിർമ്മാതാവ്. അതെല്ലാമായിരുന്നു നാരായണൻ മൂസ്. ഔഷധശാലയും നഴ്സിംഗ് ഹോമും ഗവേഷണ കേന്ദ്രവും മ്യൂസിയവും കോളേജുമെല്ലാം പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയത് അദ്ദേഹത്തിലൂടെയായിരുന്നു. ആ ദീപശിഖ കൈയിലേന്തി മക്കൾ, അഷ്ടവൈദ്യന്മാരും പ്രഗത്ഭ ചികിത്സകരുമായ ഡോക്ടർ ഇ ടി നീലകണ്ഠൻ മൂസും ഇ ടി പരമേശ്വരൻ മൂസും അവരുടെ മക്കളായ ഡോക്ടർ കൃഷ്ണൻ മൂസും ഡോക്ടർ യദു നാരായണൻ മൂസും നിലകൊള്ളുന്നുണ്ട്. വിശ്വാസവും പ്രാർത്ഥനയും പ്രയത്നവും ഗുരുപൂജയും അച്ഛനമ്മമാരിൽ നിന്നും പിതാമഹരിൽ നിന്നുമുള്ള അനുഗ്രഹവും എല്ലാറ്റിലും മുകളിലായി തൈക്കാട്ടുശേരി ഭഗവതിയോടുള്ള ഭക്തിയും ചേർന്നതാണ് നാരായണൻ മൂസെന്ന വൈദ്യനെന്ന് ജീവിതം കൊണ്ട് ഓർമ്മിപ്പിച്ചാണ് ആ മഹാവൈദ്യൻ മടങ്ങുന്നത്.